2024 ഡിസംബർ 12 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണും, ഒറ്റയ്ക്ക് ഒരു അത്ഭുതവും ഉണ്ടാക്കാനാകില്ല. കോവളം സതീഷ് കുമാർ എഴുതുന്നു. പരസ്പരം പങ്ക്തിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നടൻ പ്രേംകുമാർ. കേരളത്തിന്റെ സ്വന്തം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ 29th പതിപ്പ് നാളെ തുടങ്ങുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നടൻ പ്രേംകുമാർ അവരോധിക്കപ്പെട്ടതിന് ശേഷം എത്തുന്ന ആദ്യ മേള. പ്രേംകുമാർ കേരളകൗമുദിയോട് സംസാരിക്കുന്നു. ചലച്ചിത്ര ഉത്സവത്തിന്റെ സാരഥി ആയിരിക്കുമ്പോൾ അക്കാദമി ജനറൽ കൌൺസിൽ അംഗമായി കുറച്ചുനാളുണ്ടായിരുന്നു. 2022 വൈസ് ചെയർമാനായി. ഇപ്പോൾ 3 ചെയർമാന്റെ ചുമതല. കുറച്ചുകാലമായി മേളയുടെ നടത്തിപ്പ് കണ്ടുകൊണ്ടിരിക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്തതുകൊണ്ട് വലിയ ടെൻഷനോ ആശങ്കകളോ ഇല്ല. കഴിഞ്ഞ 28 മേളകൾ സംഘടിപ്പിച്ച മികവുള്ള സംവിധാനങ്ങളാണ് ചലച്ചിത്ര അക്കാദമിക്ക് ഉള്ളത്. ആ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കും. അതെല്ലാം കോഓർഡിനേറ്റ് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള സെക്രട്ടറി സി അജോയ് ഒപ്പമുണ്ട്. ജനറൽ കൌൺസിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അവർക്കൊപ്പം നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഒറ്റയ്ക്ക് ഒരു മനുഷ്യനും ഒരു അത്ഭുതവും ഉണ്ടാക്കാനാകില്ല. ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും? വനിതാ ചലച്ചിത്ര പ്രതിഭകൾക്ക് വലിയ ആദരം കിട്ടുന്ന മേളയായിരിക്കും ഇത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹോങ്കോങ് ചലച്ചിത്രകാരി ആൻ പി കായ്ക്കും സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം പായൽ ഖപാടിക്കുമാണ്. ഫ്രഞ്ച് ഛായാഗ്രഹ ആഗ്നസ് ഗോദാർ ആണ് ജൂറി ചെയർപേഴ്സൺ. മലയാളം സിനിമ വിഭാഗത്തിലെ 4 ചിത്രങ്ങളും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ 1 ചിത്രവും ഒരുക്കിയത് സ്ത്രീകളാണ്. ആഘോഷപൂർവ്വം തുടങ്ങി വിവാദങ്ങൾ ചെന്നുപെടുന്നതാണല്ലോ ചലച്ചിത്രമേളകളിലെ പതിവ്. ഇത് ജനാധിപത്യപരമായ ഒരിടമാണ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും. വിയോജിപ്പുകളെ ആ സ്പിരിറ്റിൽ കണ്ടാൽ മതി. വിലക്കുകയോ നിരസിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം സഹിഷ്ണുതയോടെ സ്വീകരിക്കും. എൻഡോസൾഫാൻ വിവാദം ഇപ്പോഴും കത്തിനിൽക്കുകയാണല്ലോ. അതിനെക്കുറിച്ചുള്ള തുടർ ചർച്ചകൾ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട്. ഞാൻ ആരുടെയും ശത്രുവല്ല. അവരൊക്കെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ആളുമല്ല ഞാൻ. ഒരുപാട് പേർ പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഇത് നിലനിന്നു പോകണം. അതിന് കാതലായ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. ആരുടെയെങ്കിലും അഭിനയം മോശമാണെന്നോ സംവിധാനം പോരെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ചില പരിപാടികളുടെ പ്രമേയം, ഉള്ളടക്കം എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്റെ കടന്നുവരവ് ടെലിവിഷൻ മേഖലയിലൂടെയാണ്. ആ മേഖല അപഹാസ്യം ആകരുത്. ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ ജീവിക്കുന്ന സമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, പ്രതിബദ്ധതയും ഉണ്ട്. ശ്രീകുമാരൻ തമ്പിയെപ്പോലുള്ളവർ പിന്തുണച്ചല്ലോ. പിന്തുണകളും വിമർശനങ്ങളുമെല്ലാം ഒരേ മനസ്സോടെയാണ് കാണുന്നത്. എനിക്കാരോടും അസഹിഷ്ണുത ഇല്ല. സിനിമാ നയം രൂപീകരിക്കുന്ന വേളയിൽ ടെലിവിഷൻ പരിപാടികളും ചർച്ച ചെയ്യും. ഈ മേഖലയിൽ സെൻസർഷിപ്പ് വേണമെന്നൊരു അഭിപ്രായമുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് ആലോചിക്കേണ്ടതാണ്. ഓരോ ദിവസവും ഷൂട്ട് ചെയ്യുകയും അന്ന് തന്നെ കാണിക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട്. ഒരു നിയന്ത്രണം സ്വയം പാലിക്കേണ്ടതാണ്. ടിവിയിലെ പല കാഴ്ചകളും കാണുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെ ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് വളരുന്നതിന് ഇടയാക്കും. സിനിമകളിലും മോശം പ്രവണതകൾ ഉണ്ടല്ലോ. ഞാൻ അന്ന് ചില സിനിമകളെക്കുറിച്ച് പറഞ്ഞു. ഇന്റർനെറ്റിലെ ചില കാഴ്ചകൾ, ചില പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. തിയേറ്ററുകളിൽ എത്തി ആവശ്യമുള്ളവർ ടിക്കറ്റ് എടുത്ത് കാണുന്ന സംവിധാനമാണ് സിനിമ. അവിടെ കുട്ടികൾ ഉൾപ്പെടെ കാണണോ എന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം. സിനിമയിൽ നായകന്മാരിൽ ഒരാളായിരുന്ന ആ നടന് പിന്നീട് എന്തുപറ്റി? ഒരുപാട് കാരണങ്ങളുണ്ട്. എന്റെ ഭാഗത്ത് നിന്നുണ്ടായ അലസതയുണ്ട്. ഞാൻ സാംസ്കാരിക പരിപാടികളിലും എഴുത്തിലും മുഴുകിയിരുന്നു. പല പത്രങ്ങളിലും വന്ന എന്റെ ലേഖനങ്ങൾ DC ബുക്സ് ദൈവത്തിന്റെ അവകാശികൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് പ്രകാശനം ചെയ്തു. ഒരു പതിപ്പ് അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് പ്രകാശനം ചെയ്ത്. ഇപ്പോൾ 5 പതിപ്പിലേക്ക് കടക്കുന്നു. സിനിമയിൽ ഞാൻ ഒട്ടും സെലക്റ്റീവ് ആയിരുന്നില്ല. എനിക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്തു. സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞപ്പോൾ ദൂരദർശനിൽ ടെലിഫിലിമുകൾ അവസരം വന്നു. ലെംബോ എന്ന ടെലിഫിലിമിലൂടെ സംസ്ഥാന അവാർഡ് കിട്ടി. സിനിമാക്കാരെയൊക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ ഞാനറിയാതെ ഇതൊക്കെ സംഭവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ സിനിമ ഇല്ലാതാകുന്ന അവസ്ഥ വന്നു. അപ്പോഴും സിനിമയ്ക്ക് വേണ്ടി ശ്രമം നടത്തിയില്ല. കുടുംബവുമായി അപ്പോൾ കൂടുതൽ സമയം ചെലവഴിച്ചു. പ്രേംകുമാറിനോട് സിനിമാ പ്രവർത്തകരിൽ ചിലർക്കെങ്കിലും അസൂയുണ്ടാകില്ലേ? അങ്ങനെയൊന്നും കരുതുന്നില്ല. ചില നിലപാടുകൾ, അഭിപ്രായങ്ങൾ, അതൊന്നും ചിലർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അക്കാദമി ചെയർമാൻ പദവിക്കായി ആഗ്രഹിക്കുകയോ പ്രയത്നിക്കുകയോ ചെയ്തില്ല. ഇതൊക്കെ സംഭവിക്കുകയാണ്. എത്രയോ മഹാരഥന്മാർ ഈ മേഖലയിലുണ്ട്. അവരൊക്കെ ഇരിക്കേണ്ടടുത്ത് സർക്കാർ എന്നെ പരിഗണിച്ചതിനെ ദൈവ നിയോഗമായാണ് കാണുന്നത്. എനിക്ക് ഈ പദവിക്ക് കിട്ടിയപ്പോൾ മഹാരഥന്മാരായ അടൂർ സാറും ഷാജിയൻ കരുൺ സാറും ഉൾപ്പെടെ ആശംസിച്ചു. വലിയൊരു അംഗീകാരം കിട്ടിയതുപോലെയാണ് അപ്പോൾ തോന്നിയത്. ആദ്യമായി അഭിനയിച്ചത് പി എ ബക്കറിന്റെ സഖാവ് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന സിനിമയിൽ. സഖാവ് കൃഷ്ണപിള്ളയായാണ്, അത് റിലീസായില്ല. പിന്നീടും കേദാര സിനിമയിലാണ് എന്നെ സ്വീകരിച്ചത്. അവസാനമായി പഴയ SFI-ക്കാരനാണോ? ചെമ്പഴന്തി SN കോളേജിൽ KSU ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിച്ചിട്ടുള്ള ആളാണ്, പരാജയപ്പെട്ടു. അച്ഛനും കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ബക്കർ സാറിന്റെ സിനിമയ്ക്ക് വേണ്ടി P കൃഷ്ണപിള്ളയുടെ ജീവിതം അടുത്തറിഞ്ഞപ്പോഴാണ് ഇടത് സഹയാത്രികനായത്.